Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അത് അനാവശ്യമായ കാര്യമാണ്. ആ ശങ്കരാചാര്യർക്ക് പറയാം ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, അതിൽ ദോഷമൊന്നുമില്ല. ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് പറയാം. താൻ ജനിച്ച വംശം ശ്രേഷ്ഠമാണെന്ന് ആർക്കും പറയാൻ അവകാശമുണ്ട്, അതിൽ ദോഷം. പക്ഷെ മറ്റൊരുത്തെ നീചനം എന്ന് പറയുന്നതാണ്, അവിടെയാണ് നമുക്ക് യോജിക്കാൻ വയ്യാത്തത്. ക്ഷത്രിയൻ നീചനാണെന്ന് പറയേണ്ട കാര്യമില്ല. ബ്രാഹ്മണൻ ശ്രേഷ്ഠമെന്ന് പറഞ്ഞോട്ടെ, അവനവൻ ജനിച്ച സമുദായം ശ്രേഷ്ഠമെന്ന് അഭിമാനിക്കുന്നതിന് അത്ര കേമൊന്നും ഇല്ലെങ്കിലും ദോഷമില്ല. പക്ഷെ ഇവിടെ മറിച്ച് പറയുന്നു. എന്താണ്? ഇവിടെ ഗുരു ക്ഷത്രിയനായിപ്പോയത് കൊണ്ട് ശിഷ്യനോട് മാപ്പ ചോദിക്കുന്നു. എന്തുകൊണ്ട് ശിഷ്യൻ ബ്രാഹ്മണനായത്? ഇതെന്താണ്? ആ ഉച്ചനീചത്വത്തെ വളരെ വ്യക്തമായും സാധൂകരിക്കുന്നു. അത് അനാവശ്യമായ കാര്യമാണ്, ഇത് ദോഷം ചെയ്ത കാര്യമാണെന്നാണ് പറയുന്നത്. അല്ല, ശങ്കരാചാര്യ ജ്ഞാനിയല്ലേ, ത്രികാലജ്ഞാനിയല്ലേ, ത്രികാലജ്ഞാനിയായി ശങ്കരാചാര്യ പറഞ്ഞതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവരോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് സ്ത്രീക്ക് ഗുരുവാകാൻ അവകാശമില്ലെന്ന്. അത് സമ്മതിക്കുന്നുണ്ടോ ത്രികാലജ്ഞാനിയുടെ വാക്ക്? അത് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ഗുരുവാകാൻ പാടില്ല. അതംഗീകരിക്കുന്നുണ്ടോ ശങ്കരാചാര്യരുടെ വാക്കിന്? അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കണം, കാരണം എനിക്ക് സലാം പറയണം ഇവിടുന്ന് ഇറക്കി വിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ത്രികാലജ്ഞാനിയായ ശങ്കരാചാര്യരെ അങ്ങനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. എഴുന്നേറ്റ് പോരാ, എഴുന്നേറ്റ് നടക്കണം പുറത്തേക്ക്. ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഗുരുവല്ലേ. ശങ്കരാചാര്യർ പറഞ്ഞ കാര്യം, ശങ്കരാചാര്യ എത്രയോ വലിയ ആള്, ശിവന്റെ തന്നെ അവതാരം, അങ്ങനെയുള്ള ഒരാളിനെ ഈ സ്വാമിയാരുടെ കുറ്റം പറയുന്നത് ശരിയാണോന്ന് ചോദിച്ചു. ശങ്കരാചാര്യർ പറഞ്ഞു, ഞാൻ ഗീത വിശദീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പലരും ചോദിച്ചതൊക്കെ ശങ്കരാചാര്യ എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു. ശങ്കരാചാര്യ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എന്തായാലും ആ സംശയം ഇപ്പൊ തീർന്നിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെ ചില ഭാഗത്തുണ്ടല്ലോ, ഇപ്പൊ അത് ബോധ്യമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഭരതാരണ്യ ഭാഷയത്തിൽ ശങ്കരാചാര്യ പറഞ്ഞു, ബ്രാഹ്മണനല്ലാതെ വേറെ ആർക്കും സന്യാസത്തിന് അവകാശമില്ല, സന്യാസം സ്വീകരിക്കണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, ശങ്കരാചാര്യര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ചിലർ ശുദ്ധത കൊണ്ടാണ്. ശുദ്ധത എന്ന് വെച്ചാൽ അറിവെന്നല്ല, എന്റെ അടുത്തും വിവരമൊക്കെ എടുക്കും. അതുകൊണ്ടാണ് ചിലർ അങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ശങ്കരാചാര്യ ഗുരുവല്ലേ. അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു, അവിടെ ബ്രാഹ്മണന് മാത്രമേ സന്യസിക്കാൻ പാടുള്ളൂ. ശരി, ബ്രാഹ്മണന് സന്യസിക്കാൻ യോഗ്യനാണെന്ന് പറയുന്നതിന് ദോഷമൊന്നും പറയുന്നു. പക്ഷെ ക്ഷത്രിയാദികൾക്ക് പാടില്ലെന്ന് പറഞ്ഞു. അതിനെ ശങ്കരാചാര്യന്റെ സ്വന്തം ശിഷ്യൻ സുരേശരാചാര്യ ചോദ്യം ചെയ്തു, അത് ശരിയല്ല പറഞ്ഞു. ബ്രാഹ്മണനല്ല, കുറച്ചുകൂടെ ഒരു കൺസെഷൻ ചെയ്തു, ക്ഷത്രിയനും വൈശ്യനും വേദാധികാരമുള്ളവർക്കെല്ലാം സന്യാസമാകാം. ശങ്കരാചാര്യ പറഞ്ഞ് ശരിയല്ല എന്ന് സ്വന്തം ശിഷ്യൻ പറഞ്ഞു. ശങ്കരാചാര്യന്റെ ശുശ്രൂഷ ചെയ്ത് ശങ്കരാചാര്യയിൽ നിന്ന് വേദാന്തം പഠിച്ച സ്വന്തം ശിഷ്യൻ ശങ്കരാചാര്യ ചോദ്യം ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ സ്വാമിയാർ വല്ലതും പറയുന്നില്ലെന്ന് നമുക്ക് തെറ്റു പറയാൻ പറ്റും, എത്രയോ കാലം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യരുടെ സ്വന്തം ശിഷ്യൻ വിമർശിച്ചുകൊണ്ട് ഇക്കാര്യം. അതുകൊണ്ടാണ് ഇത് വായിച്ചിട്ട് ഞാനും പറയുന്നത് ഇത് ശരിയല്ലെന്ന്. അല്ല, ഇവിടെ ബാക്കി ഏതെങ്കിലും ഇന്നത്തെ ആചാര്യന്മാർ പറയുന്നെന്ന് പറഞ്ഞ ഒരു പക്ഷെ നിങ്ങൾക്ക് ആചാര്യന്മാരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ സ്വന്തം ശിഷ്യനെ പറയുന്നത്. സുരേശരാചാര്യ പറഞ്ഞത് ശരിയല്ല അങ്ങനെ പറഞ്ഞത്. അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കും. അത് അതൊക്കെ വായിച്ചു നോക്കുക. പണ്ടെന്നോട് ചോദിച്ചിട്ടില്ല ഇതൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ചോദിക്കാം, കാരണം ഇതൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാനുള്ള ധൈര്യം കിട്ടും. ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരടുത്ത് ഇതൊന്നും ഇല്ലാത്തവൻ എന്ത് ചോദ്യം ചോദിക്കാം, എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു, എന്തു പറഞ്ഞു, അത് ചോദിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ബൃഹദാരണ്യം. അതുപോലെ ഇവിടെയും എന്താണ്, ബ്രാഹ്മണന്റെ ഉത്കർഷത്തിന് വേണ്ടി മറ്റുള്ളവരെ മോശമാക്കുക, ഇത് ശങ്കരാചാര്യ ചെയ്തിട്ടുണ്ട്. അത് ശങ്കരാചാര്യ ജ്ഞാനിയാണ്, ത്രികാലജ്ഞാനിയാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് സ്വന്തം ശിഷ്യം പോലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ അംഗീകരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഇനിയുണ്ട് എന്റെ അവനാഴിയിൽ അസ്ത്രങ്ങൾ, അത് ഞാൻ പുറത്തെടുക്കുന്നില്ല. പതിനേഴാമത്തെ അടവ് വരെ ഇതുവരെ പറഞ്ഞോളൂ, 18-ാമത്തെ അടവ് ഇനി എന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും വരട്ടെ ചോദിക്കാൻ, അപ്പൊ പറയാം. നിങ്ങൾക്ക് ഇത്രയും മതി, പഠിച്ചവരുടെ അടുത്ത് പറയാനാണ് ഞാൻ വച്ചിരിക്കുന്നത്, പഠിക്കാത്തവരുടെ അടുത്ത് പറയാൻ ഇത്രയൊക്കെ മതി. ഇതുകൊണ്ട് എന്നെ സാധിക്കാം. തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപീതി ഹേതുവചനമൊക്കെ, ബ്രാഹ്മണനോടിവിടെ ക്ഷമ ചോദിക്കുന്നു, ഗുരു ശിഷ്യനോട് ക്ഷമ ചോദിക്കുക. ഇതെവിടെയാ, എന്ത് കാര്യത്തിനായത്? വെറും ജാതിയുടെ പേരിൽ മാത്രം, അല്ലെങ്കിൽ ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. സംഭവവാച രാജ, ഇവിടെയൊക്കെ ഭക്ഷ്യകാരൻ ഇഷ്ടം പോലെ നിർലോഭമായി ബ്രാഹ്മണനെ പുകഴ്ത്തുന്നുണ്ടായിക്കോട്ടെ, പുകഴ്ത്തുന്നതിന് വിരോധമില്ല, പക്ഷെ ഇല്ലാത്ത കാര്യം പറയരുത്. സർവവിദ്യോ ബ്രാഹ്മണ അഭീസൻ യഥാ ഏന പ്രകാരേണ മാമേ ഗൗതമ അബദസ്ത്വം താമേവ വിദ്യാലക്ഷണം വാചം മേ ബ്രൂഹി. ബ്രാഹ്മണ സർവവി, ബ്രാഹ്മണൻ സർവം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. ശ്രുതി പറയുന്നതല്ല, ഭാഷകാലം പറയുന്ന, അറിവില്ലാത്തതുകൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു ബ്രാഹ്മണൻ ആയതുകൊണ്ട് അവൻ സർവജ്ഞനാണ്, പിന്നെ എന്തിനാ പോയത്? ഇവിടെ ഗൗതമൻ സ്വയം തന്നെ പറയുന്നു, എനിക്കറിയത്തില്ല മകനെ, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ബ്രാഹ്മണനായോണ്ട് പറയുന്നു അവൻ സർവജ്ഞനാണ് എന്ന് ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു? ക്ഷത്രിയനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ക്ഷത്രിയൻ പറഞ്ഞതായിട്ട് ഭാഷ്യകാരൻ എഴുതുന്നു, ബ്രാഹ്മണൻ സർവജ്ഞനാണ്. ഇവിടെയാണ് ഭാഷ്യകാരന്റെ ബുദ്ധി. ബ്രാഹ്മണൻ സർവജ്ഞനാണെന്ന് ബ്രാഹ്മണനല്ല പറയുന്നു, ക്ഷത്രിയൻ പറയുന്നു. ആര്? ഗുരു ശിഷ്യനോട് പറയുന്നു, നീ സർവജ്ഞനാണ്, സർവജ്ഞനായ നീ എന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ശൂദ്രന്മാരെ കൊണ്ട് പറയിക്കുന്നതിൽ ശങ്കരാചാര്യ വിജയിച്ചു. അതാണ് അറിവില്ലാത്തവനെയും അറിവുള്ളവനെന്ന് പറയും. സർവവിദ്യോ ബ്രാഹ്മണോ വിസൻ, അതാ ഇന്നും ശൂദ്രന്മാർ പറയുന്നു. യഥാ ഏനപ്രകാരേണ മാമേ ഗോതമ അബദ്ധ അല്ലയോ ഗേതമാ, നീ എന്നോട് ചോദിച്ചല്ലോ. നീ ജ്ഞാനിയുടെ വാക്കുകളാണ് പറയുന്നതെന്നാ പറയുന്നത്. എന്ത് ജ്ഞാനിയുടെ വാക്കാ പറഞ്ഞത്? ഏനപ്രകാരണ ഹേ ഗോതമ അവത, നീ എന്നോട് സംസാരിച്ചൊക്കെ ജ്ഞാനിയുടെ വാക്കാണ്. ഗോതമൻ എന്താ പറഞ്ഞു? എനിക്ക് അറിവില്ലെന്നാ പറഞ്ഞു, ജ്ഞാനമുണ്ടെന്നല്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായിട്ട് ഭാഷകാരൻ പറയുന്നു. താമേവ വിദ്യാലക്ഷണ വാചമേ ബ്രൂഹി, ശരി ഞാൻ നിനക്ക് ആ വിദ്യ ഉപദേശിക്കാം. അജ്ഞാനാ തേന ത്വം ജാനീഹി, അതും സമ്മതിക്കുന്നു. സർവജ്ഞനാണെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു അജ്ഞനാണ്, നിനക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം അങ്ങനെയാണല്ലോ, ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കൂടുതൽ പറയേണ്ടി വരും. തത്ര അസ്ഥി വക്തവ്യം യഥാ ഏന പ്രകാരേണ എം വിദ്യ പ്രാക്തത്വ ബ്രാഹ്മണാന്ന ഗച്ഛതി. ഇവിടെ ശ്രുതി പറയുന്നു, തത്വഹ പ്രാക് പുരാ വിദ്യ ബ്രാഹ്മണാന്ന ഗച്ഛതി, ഞാൻ ഉപദേശിക്കുന്ന ഈ വിദ്യ നിനക്ക് മുമ്പ് ഇത് ബ്രാഹ്മണരുടെ കയ്യിലെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ പറഞ്ഞു സർവവിദ് ബ്രാഹ്മണ, ബ്രാഹ്മണൻ സർവജ്ഞനാണ്? ഇവിടെ ശ്രുതി പറയുന്നു, ഈ വിദ്യ, അതായത് ഗുരു പറയുകയാണ്, നീ ഒരു ബ്രാഹ്മണനാണ്, നീ എന്റെ അടുത്ത് വന്നു, വിദ്യ സ്വീകരിക്കുന്നതിനാണ്, നീ എന്തുകൊണ്ടത് അറിഞ്ഞില്ല? ഇന്നു വരെ ഈ ഞാൻ ഉപദേശിക്കുന്ന വിദ്യ ബ്രാഹ്മണരുടെ കയ്യിലെത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് ക്ഷത്ര പരമ്പരയിലൂടെയാണ്, ക്ഷത്രിയരുടെ പരമ്പരയിലൂടെയാണ് ഇത് വന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത് നമുക്കറിയാം. ഇപ്പൊ ആദിവാസികളുടെ കയ്യിൽ ചില വിദ്യകളുണ്ട്, അതൊന്നും നമുക്കറിയത്തില്ല. ഒടി അടി എന്നൊക്കെ പറയുന്ന ചില വിദ്യകളുണ്ട്, നമുക്കറിയാം, അറിയത്തില്ല, അത് അവർക്കേ അറിയാൻ പറ്റും. അതുപോലെ പഴയ കാലത്ത് മനുഷ്യർ പല പല ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്നപ്പോൾ പല വിദ്യകളും ഓരോ ഗോത്രങ്ങൾക്കും അറിയാമായിരുന്നു. അത് വേറൊരാൾക്കറിയത്തില്ല. ബ്രാഹ്മണൻ അറിയാവുന്നുള്ള വിദ്യ ക്ഷത്രിയൻ അറിയണമെന്നില്ല, ക്ഷത്രിയൻ അറിയാവുന്നുള്ളത് ബ്രാഹ്മണ ഗോത്രത്തിൽപ്പെട്ടവർക്ക് അറിയണമെന്നില്ല. ഇതായിരുന്നു പഴയ രീതി. ആ പരമ്പരയിലൂടെ തന്നെ കടന്നു വന്നിരുന്നു. ചിലപ്പോൾ മനഃപൂർവ്വം ചിലർ മറ്റുള്ളവർക്ക് പറയത്തില്ല, ചിലപ്പം പരസ്പരം ഇവർ അങ്ങനെ കൂടിച്ചേരാത്തത് കൊണ്ട് വിദ്യ കൈമാറിയിരുന്നില്ല. അങ്ങനെയൊക്കെ മുമ്പ് സംഭവിച്ചിരുന്നു. അതുകൊണ്ട് അന്നുണ്ടായ ഒരു സ്വാഭാവികമായ കാര്യമാണ് പറയുന്നത്. ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ടെന്നാണ് ഇത് ക്ഷത്ര പരമ്പരയിലൂടെ വന്നതാണ്. സൂര്യൻ ഉപദേശിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ പറയുന്നു, ഇവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു. ഈ പരമ്പരാപ്രാപ്തമായി വന്ന ഈ വിദ്യ ഇത് രാജർഷിമാരുടെ കയ്യിലിരുന്നാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ അറിയില്ലാത്തവനെന്നല്ല, ബ്രാഹ്മണ ഗോത്രത്തിൽ അവർക്കറിയാവുന്ന വിദ്യകളുണ്ടായിരുന്നു, ക്ഷത്രിയ ഗോത്രത്തിൽ അവർക്കറിയാവുന്നതുണ്ടായിരുന്നു, ശൂദ്രന് അവന്റെ വിദ്യ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അവരവരുടേതായ വിദ്യ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നീട് അത് കൂടിക്കലർന്നു. ചിലപ്പോൾ ചിലരത് സംരക്ഷിച്ചിരിക്കും, മറ്റൊരാളുടെ കൈ പോവാതിരിക്കാൻ. മുമ്പ് ചിലർ പറയുന്നു ഇതെല്ലാം ബ്രാഹ്മണനാണ് സംരക്ഷിച്ചത്, എല്ലാ വിദ്യകളും അവരുടെ കയ്യിലായിരുന്നു, അവർ സംരക്ഷിച്ചത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതല്ല, അത് ശരിയല്ല. കാരണം ഇവിടെ ശ്രുതി തന്നെ പറയുന്നു ക്ഷത്രിയൻ സംരക്ഷിച്ചിരുന്ന വിദ്യ ഉണ്ടായിരുന്നു. ഗീതയിലും പറയുന്നു ക്ഷത്രിയനും വിദ്യകൾ സംരക്ഷിച്ചിരുന്നു. അങ്ങനെ വിദ്യയെ സംരക്ഷിച്ചു, അതുകൊണ്ട് ബ്രാഹ്മണന് പ്രത്യേകിച്ച് മേൽക്കോയ്മയൊന്നുമില്ല, അതുകൊണ്ട് ക്ഷത്രിയൻ ദുർബലത്തിനാകത്തില്ല. അങ്ങനെ ഒരു വിദ്യയുടെ അധികാരിയാണ് ഭാഷകാരനോട് പറഞ്ഞ ദുർവൃത്തൻ. എന്തുകൊണ്ട്? അയാൾ ക്ഷത്രിയനായിരുന്നു, ക്ഷത്രിയൻ നല്ലവനാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രാഹ്മണന്റെ മേൽക്കോയ്മ പോകും. ശ്രുതി അത് പറയുന്നില്ല. ശ്രുതി എല്ലാവരും അംഗീകരിക്കും. ശ്രുതി ബ്രാഹ്മണന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട്, ക്ഷത്രിയന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബ്രാഹ്മണൻ തന്റെ കയ്യിലില്ലാത്ത വിദ്യ സ്വീകരിക്കുന്നതിന് ക്ഷത്രിയന്റെ അടുത്ത് പോയത്. അതിന് ബ്രാഹ്മണന് രജ്ഞയൊന്നും ഉണ്ടായില്ല, അത് ശ്രുതി പറയുന്നില്ല. ഋഷഭാഷ്യകാരൻ എന്ന് പറയുന്നു, ഉപദേശിക്കുന്നത് കൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ഇതൊക്കെ കൃത്രിമമാണ്, കൂട്ടിച്ചേർത്താണ്. ഇതെല്ലാം ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്നും പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കാത്ത പേരെ ആചാര്യന്മാരെ വെച്ച് പഠിക്കുക. രണ്ടു വഴിയേ ഉള്ളൂ. നഗച്ഛതി നഗതപതി നജബ്രാഹ്മണ അനയാ വിദ്യ അനുശാസിതവന്ത പറയുന്നു. പുരാ വിദ്യ ബ്രാഹ്മണ നഗച്ഛതി. ഈ വിദ്യ ഇവിടെ ഞാൻ ഉപദേശിക്കുന്ന വിദ്യ മുമ്പ് ബ്രാഹ്മണരെ പ്രാപിച്ചിട്ടില്ല. ഇത് ശ്രുതി പറയുന്ന നജബ്രാഹ്മണ അനയാ വിദ്യ അനുശാസിതവന്ത. ഈ വിദ്യയിലൂടെ ബ്രാഹ്മണന്മാർ എന്താണ് ഉപദേശിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. തസ്മാത് സർവേഷ ലോകേഷു ക്ഷത്രസൈവ പ്രശാസനമഭൂ. അതുകൊണ്ട് പറയുന്നു സർവലോകങ്ങളിലും ക്ഷത്രിയന്റെ പ്രശാസനമായിരുന്നു അഭൂത്. മുമ്പ് അങ്ങനെയായിരുന്നു, മുമ്പ് വിദ്യ ക്ഷത്രിയന്റെ കയ്യിലായിരുന്നു. പ്രശാസനം എന്ന് പറയുന്നതിനുള്ള ഭാഷ്യകാരം പറയുന്നു ചുരുക്കിയത് അത് ഈ വിദ്യയെ സംബന്ധിച്ച് മാത്രമാണ്. പക്ഷെ ശ്രുതി പറയുന്ന അങ്ങനെയല്ല. സർവേഷ ലോകേഷ് പറയുന്നു, എന്നാൽ സർവ മനുഷ്യരുടെ ഇടയിലും ക്ഷത്രസൈവ പ്രശാസനമഭൂത്. ക്ഷത്രിയനായിരുന്നു വിദ്യയുടെ അവകാശം, വിദ്യ ഉപദേശിക്കുന്ന ക്ഷത്രിയനായിരുന്നു. എന്താ അങ്ങനെ പറയുന്നു? ഈ വിദ്യയൊക്കെ ഇവിടെ ബ്രാഹ്മണനാണ് സംരക്ഷിച്ചതെങ്കിൽ പിന്നെ എന്തിനാ ശ്രുതി ഇങ്ങനെ പറയുന്നു? ശ്രുതിക്ക് പക്ഷപാതമുണ്ട്, ശ്രുതിക്ക് ബ്രാഹ്മണ വിദ്വേഷമുണ്ട്. അതിനുള്ള സത്യം പറയുകയാണ്, സർവേഷ ലോകേഷു ക്ഷത്രസൈവ ക്ഷത്രജാതേരേവ. നമ്മുടെ ഭാഷകാരൻ അത് മാറ്റിയിട്ടൊന്നും മാറ്റാമൊക്കത്തില്ല. ക്ഷത്രിയ ജാതിക്കായിരുന്നു അനയാവിദ്യ പ്രശാസനം. അവിടെ ഒന്ന് ചുരുക്കി എന്താണ് ഈ വിദ്യ എന്ന്. പക്ഷെ ശ്രുതി തന്നെ പറയുന്നത് വിദ്യ എന്നേ പറയുന്നില്ല, ഈ വിദ്യ എന്ന് പറയുന്നില്ല. അറിവ് ക്ഷത്രിയന്റെ കയ്യിലായിരുന്നു മുമ്പ്, അങ്ങനെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ അത് അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയനെ നീചനെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു ഈ വിദ്യ മാത്രം, പ്രശാസനം പ്രശാസ്തൃത്വം ശിഷ്യാണ് അഭൂ ബഭൂവ, ഈ വിദ്യ സ്വീകരിക്കുന്ന ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് ഈ വിദ്യയുടെ ഗുരു ക്ഷത്രിയനായിരുന്നു എന്ന് ചുരുക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്നൊക്കെ പറയുന്നതിനൊക്കെ എത്രമാത്രം അടിസ്ഥാനമുണ്ടെന്നുള്ളത്. ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പറയുന്നത്, ഗോത്രങ്ങൾക്കനുസരിച്ചാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ഗോത്രം, ക്ഷത്രിയൻ എന്ന് പറയുന്ന ഗോത്രം. അതിന് നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ടായിരുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇവിടെ പറയുന്നത് ക്ഷത്രജാതി. അപ്പൊ ഈ വിദ്യയും മറ്റും ക്ഷത്രിയനുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു. ക്ഷത്രിയനിൽ നിന്ന് ബ്രാഹ്മണനിലേക്ക് പോയി വിദ്യ തിരിച്ച് സംഭവിച്ചിരിക്കും. ബ്രാഹ്മണൻ നിന്ന് ക്ഷത്രിയനിലേക്ക് വന്നു. അന്ന് ഇത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളൊന്നും ഉണ്ടായിരുന്നു. ബ്രാഹ്മണൻ ശ്രേഷ്ഠനെന്നും ക്ഷത്രിയൻ നീചനെന്നും അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. തഥാപി അഹം ഏതാം തുഭ്യം ഭക്ഷാമി, പറയുന്നത് ഞങ്ങളുടെ പരമ്പരയിൽ ഉണ്ടാവുന്ന ഒരു വിദ്യയാണ്, എങ്കിലും നീ ഇവിടെ ഒന്ന് ചോദിച്ചു. ചിരം വസ, വളരെ കാലം ഇവിടെ താമസിച്ചു വിദ്യയെ നേടുന്നതിനുള്ള യോഗ്യത നേടി, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു. സർവേഷ ലോകേഷു ക്ഷത്രസൈവ പ്രശാസനം അഭൂതം എന്നുള്ളതിന് ഇന്ന് പലരും വ്യാഖ്യാനിക്കുന്നത് ഒരു കാലത്തിൽ ക്ഷത്രിയനായിരുന്നു ആധിപത്യം സർവത്തിൽ വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നീട് അതാണ് അത് ബ്രാഹ്മണിലേക്ക് പോയത് എന്ന് പറയുന്നു ഭാഷ്യകാരൻ. എന്തായാലും അതിനെ കുറിച്ച് എനിക്ക് അറിവില്ല, അറിവില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. അങ്ങനെ ആയിരുന്നോ ഇല്ലേ എന്നൊന്നും ഇന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഭാഷ്യകാരൻ തന്നെ ചുരുക്കി ഈ ഒരു വിദ്യയെ സംബന്ധിച്ച് മാത്രം അവിടെ ആധിപത്യം ക്ഷത്രിയനായിരുന്നു, അത് ഇതുവരെ ബ്രാഹ്മണന് പോയിട്ടില്ല. പക്ഷെ ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തരുന്നു, തത്സമ്പ്രദാനാത് ഊർധ്വം ബ്രാഹ്മണാനും ശരി, ഇനി ഇത് ബ്രാഹ്മണരിലും ഈ വിദ്യ എത്തിച്ചേരുന്നു. ഇതൊക്കെ സംരക്ഷിച്ചതും ഇതിന്റെയൊക്കെ അവകാശികളും ബ്രാഹ്മണര് മാത്രമാണെന്ന് പറയുന്നതിന് ശ്രുതി തന്നെ തിരുത്തുകയാണ്, അത് ശരിയല്ല. ഇത് മാത്രമല്ല, എല്ലാവരിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമാണ്, ആദിവാസികളിലും ഈ വിദ്യ ഉണ്ടായിരുന്നു എന്ന് ശ്രുതി തന്നെ വേറെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതോ മയാ യദുക്തം തച്ഛന്തു അർഹസി, അതുകൊണ്ട് മാപ്പ് യോജിക്കുന്നു, നീ എന്നോട് ക്ഷമിക്കണം. എന്തിനാ ക്ഷമിക്കുന്നു? ശ്രുതിയിലുള്ളതല്ല, ഭാഷികാരം പറയുകയാണ്. ഗുരു ശിഷ്യനോട് മാപ്പ് യോജിക്കുന്നു, എന്തുകൊണ്ട്? ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട്. മയാ യദുക്തം തച്ഛന്തും, ഞാൻ പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം. എന്താ ഇവിടെ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടല്ലോ. ഭാഷികാരം പറയുന്നത് ആജ്ഞാപിച്ചു ബ്രാഹ്മണനോട്, നീ ഇവിടെ ദീർഘകാലം താമസിക്കണമെന്നും മറ്റും ആജ്ഞാപിച്ചത് അത് ശരിയായില്ല, അതിന് മാപ്പ് ചോദിക്കുന്നു. ഗുരു ശിഷ്യനോട് ആജ്ഞാപിച്ചാൽ പിന്നെ ഗുരു ശിഷ്യനോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഇതിനാണ് ക്ഷത്രിയനേക്കാൾ മേലെയാണ് ബ്രാഹ്മണൻ. അത് ഈ ഒരു സന്ദർഭത്തിലല്ല, വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണെങ്കിൽ അത് കുറച്ചെങ്കിലും ശോഭിച്ച, ഇവിടെ അത് ഒരു തരത്തിലും ചോദിക്കുന്ന കാര്യമില്ല. എന്നാലും അങ്ങനെ ചെയ്തു. ഭാവിയിൽ ഇത് വായിക്കുന്നവരെല്ലാം മണ്ടന്മാരായിരിക്കും എന്ന് കരുതിയിട്ടാണോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കും. മയായ ദുഃഖം തച്ഛന്തു അർഹസി, ഞാൻ പറഞ്ഞതെല്ലാം നീ ക്ഷമിക്കണം. ശ്രുതി പറഞ്ഞ അതല്ല, സർവേഷു ലോകേഷു ക്ഷത്രസീവ പ്രശാസനാഭ്യു ഇതി തസ്മൈ ഹോവാച എന്ന് പറഞ്ഞിട്ട് വിദ്യയുടെ പാരമ്പര്യത്തെയും മഹത്വത്തെയും പറഞ്ഞിട്ട് തസ്മൈ ഹോവാച അവനോട് ഉപദേശിച്ചു. ആ വിദ്യ ഉപദേശിച്ചു എന്നാണ്, ഉപാസന ഉപദേശിച്ചു എന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, ദേവകി പുത്രായ കൃഷ്ണായ ഉവാച, ഈ വിദ്യയെ ദേവകി പുത്രനായ കൃഷ്ണൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. അത് ആ കൃഷ്ണൻ എന്ന് പറയുന്നത് ഗീതയിലെ കൃഷ്ണൻ തന്നെ എന്നുള്ള ഇനി ഇതും ഒരു തെളിവായി പറയുന്നു. കാരണം കൃഷ്ണനും പറയുന്നുണ്ട് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദതോ, പരമ്പരാപ്രാപ്തമായ വിദ്യയെ രാജർഷിമാർ അറിഞ്ഞിരുന്നു. ക്ഷത്രിയന്മാർ, രാജർഷി എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരായ ഋഷിമാരാണ്, ക്ഷത്രിയ ഗോത്രത്തിൽപ്പെട്ട ഋഷിമാരാണ്. അതാണെങ്കിൽ ഇവിടെയാണ് തന്നെ പറയുന്നത്, ഈ വിദ്യ ക്ഷത്രിയ പരമ്പരയിലൂടെ ആയിരുന്നു. തസ്മി ഹോവാച വിദ്യാം രാജ. അങ്ങനെ ആ ഗൗതമന് രാജാവ് വിദ്യയെ ഉപദേശിച്ചു എന്നും പറഞ്ഞിട്ടടുത്ത് അഞ്ച് ചോദ്യത്തിന് സമാധാനം പറയുന്നു. പഞ്ചാഗ്നി വിദ്യയും ഉപാസനയും ഉപദേശിക്കുന്നു. അപ്പൊ ഇത് ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചാലും ബുദ്ധിമുട്ട് വിചാരിക്കരുത്, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, അതിനും വിരോധമൊന്നുമില്ല. പക്ഷെ അതിന് തയ്യാറായി വരണം എന്ന് മാത്രം.